വിക്ടോറിയയിൽ അടുത്തിടെ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മലയാളിയായ വിനീത സുജീഷ് ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ വാർത്ത ശ്രോതാക്കൾ അറിഞ്ഞു കാണുമല്ലോ. ആരോഗ്യപ്രവർത്തകയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ വിനീത തന്റെ നേട്ടത്തെപ്പറ്റിയും സ്ത്രീകൾ ശരീരത്തിന്റെ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും SBS മലയാളത്തോട് സംസാരിച്ചു. അതിന്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മലയാള പ്രക്ഷേപണമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി നിങ്ങൾക്കൊപ്പം ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം വിനീത സുജീഷ് SBS റേഡിയോ മലയാളത്തിലേക്ക്, ഒപ്പം അഭിനന്ദനങ്ങളും.
താങ്ക് യു വെരി മച്ച്.
ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ സജീവമായി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ മത്സരത്തിന്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ മത്സരം എന്താണെന്ന് ശ്രോതാക്കളോട് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം.
തീർച്ചയായിട്ടും, ഒരു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിലാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ പങ്കെടുത്തത്. അത് April 7 എന്റെ ആദ്യത്തെ മത്സരം. ഞാൻ ബിക്കിനി ഡിവിഷൻ, ബിക്കിനി കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഡിവിഷനിലാണ് മത്സരിച്ചത്. ബിക്കിനി കാറ്റഗറിയിൽ തന്നെ 4 ഡിവിഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഏജ് അനുസരിച്ച് 4 നമ്മളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ 4 കാറ്റഗറിയിൽ ഞാൻ കോമ്പീറ്റ് ചെയ്തു. 2 കാറ്റഗറിയിൽ എനിക്ക് 4th പ്ലേസും 2 കാറ്റഗറിയിൽ 5th പ്ലേസും ആണ് കിട്ടിയത്. ഇതെന്റെ ജീവിതത്തിലെ ആദ്യത്തെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്റെ നേട്ടത്തിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നെ ഇതിലെ സ്ത്രീകൾ ഇതിലേക്ക്, മത്സരത്തിലേക്കല്ല, അവരുടെ ഫിറ്റ്നസിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം.
അതെ, നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോ അതിൽ അഭിമാനമുണ്ടെന്ന് പറഞ്ഞല്ലോ, തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ട് ഒത്തിരി നാളായോ? ഈ ഓസ്ട്രേലിയയിൽ കുടിയേറിയതിനു ശേഷമാണോ ഈ ബോഡി ബിൽഡിംഗ് അതിലേക്കൊക്കെ ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്?
ഞങ്ങള് 2018 ഓസ്ട്രേലിയയിലേക്ക് വന്നത്. ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയത് 2020. ഞാൻ നേഴ്സാണ്. പക്ഷേ ഞാൻ ജിമ്മിൽ റെഗുലറായി പോയി തുടങ്ങിയത് 2021. അതിനെന്നെ പ്രൊമോട്ട് ചെയ്തത് എന്റെ ഹസ്ബൻഡാണ്. പുള്ളി ഒരു ബോഡി ബിൽഡറാണ്. പക്ഷേ ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത് 2022. 2022 തൊട്ട് ഞാനൊരു ട്രെയിനറുടെ കീഴിൽ സ്ട്രെങ്ത് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അതായത് വെയിറ്റ് ലിഫ്റ്റിങ്ങും കോമ്പൗണ്ട് എക്സസൈസുകളും സ്റ്റാർട്ട് ചെയ്തു. അപ്പം അതെനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നു. അതായത് നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല, നമ്മുടെ ബോഡിക്ക് ലിമിറ്റേഷൻസ് ഇല്ല, നമ്മുടെ മൈൻഡാണ് നമ്മുടെ ലിമിറ്റേഷൻസ്. അപ്പൊ അതിനെ നമ്മൾ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കതിൽ നിന്ന് മനസ്സിലായി. പിന്നെ എന്റെ ട്രെയിനർ എന്ന് പറയുന്നത് ഇതുപോലെ പ്രീവിയസ് ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനെ വിന്നർ ആയിരുന്നു. പുള്ളി ഓസ്ട്രേലിയനാണ്. നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ എനിക്കിങ്ങനെ ബോഡി ബിൽഡിംഗ് ഒരു കോമ്പറ്റീഷൻ ആഗ്രഹം പറഞ്ഞപ്പോൾ പുള്ളിയാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതായത് ഈ നമ്മള് ജിമ്മിൽ ഓരോ ദിവസവും ട്രെയിൻ ചെയ്യുന്നതിന് അപ്പർ ബോഡി ട്രെയിനിങ് ലോവർ ബോഡി ട്രെയിനിങ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം പ്രോഗ്രാം എല്ലാം ചെയ്തു തരികയും ഡയറ്റ് പ്ലാൻ ചെയ്ത് തരികയൊക്കെ ചെയ്തത് പുള്ളിയാണ്. പുള്ളിയുടെ പേര് സാക് പൗലോസ് എന്നാണ്. പുള്ളിക്കാരൻ ഒരു ഓസ്ട്രേലിയൻ ഫിറ്റ്നസ് ആണ്.
ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ശ്രോതാക്കൾക്കൊക്കെ താല്പര്യം ഉണ്ടാകും. അതിനു മുൻപ് ഈ നാച്ചുറൽ ബിക്കിനി വിഭാഗത്തിലാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ അതെന്താണ്, നമ്മള് മസിൽസ് ഇതൊക്കെ ഉണ്ടാവും, അതോ എങ്ങനെയാണ്? അതും കൂടെ ഒന്ന്.
ബിക്കിനി എന്ന് പറയുന്നത് നമ്മുടെ അതില് പ്രത്യേകിച്ച് മസ്കുലർ ബോഡിക്ക് ഒരു ഷേപ്പ് ഉണ്ടായിരിക്കും, ടോൺഡ് ബോഡി ആയിരിക്കും, ലെസ് ഫാറ്റ് പെർസെന്റേജ് ആയിരിക്കും. ഫാറ്റ് ഒട്ടും ഇല്ലാതെ നമ്മുടെ ബോഡിയില് മസിൽസ് ഒക്കെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റേജാണ് ബിക്കിനി മോഡൽ എന്ന് പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ട്രെയിനറിനോട് ചോദിച്ചപ്പം എന്റെ ഏജും പ്രീവിയസ്, അതായത് വളരെ റീസെന്റ് തുടങ്ങിയതാണ് അപ്പൊ ഞാൻ, അപ്പം എനിക്കൊരു മത്സരത്തിലേക്ക് പങ്കെടുക്കണം, ഒരു ബിഗിനറായിട്ട് പങ്കെടുക്കാൻ ഏറ്റവും നല്ലത് ഈ കാറ്റഗറി കോമ്പീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലാണ് പുള്ളി എനിക്ക് അഡ്വൈസ് ചെയ്ത് തന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബിക്കിനി ചൂസ് ചെയ്തത്. അല്ലാതെ മസ്കുലർ ഡെവലപ്മെന്റ് കൂടുതൽ കാണിക്കുന്ന രീതിയിലുള്ള വേറെ ഡിവിഷൻസ് ഈ കോമ്പറ്റീഷനിലുണ്ട്. ഇത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മളിതിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നില്ല. വേറെ ഒരു തരത്തിലുള്ള ഡീഹൈഡ്രേഷന് വേണ്ടിയിട്ട് ടാബ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട് പണ്ട് കോമ്പറ്റീഷൻസിലൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിലില്ല, കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ്.
ഓക്കെ, ഇതിനുള്ള വർക്ക്ഔട്ട് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയുക, ഭക്ഷണം, വർക്ക്ഔട്ട് കാര്യങ്ങള്.
ഇപ്പം ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഞാൻ കാലറി ഡെഫിസിറ്റ് എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിനേക്കാളും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് കാലറി ബേൺ ചെയ്യുന്നതിനാണ് നമ്മൾ കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാലറി ഡെഫിസിറ്റിലാണ് ഇപ്പോൾ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ആഴ്ചയിൽ 4 ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ജിമ്മില്. അതായത് 2 മണിക്കൂർ അറ്റ്ലീസ്റ്റ് എടുക്കാറുണ്ട്. 2 ദിവസം അപ്പർ ബോഡിയും 2 ദിവസം ലോവർ ബോഡിയാണ് ചെയ്യുന്നത്. പിന്നെ ഡയറ്റ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാറില്ല. നോ ഷുഗർ, നോ സ്വീറ്റ്സ്, നോ കേക്ക്, നോ മിൽക്ക്,
എല്ലാം എല്ലാം ഉപേക്ഷിച്ചു.
പിന്നെ എല്ലാം നോയാണ്. പിന്നെ എല്ലാ ഫുഡും മെഷർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഡയറ്റ് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് തന്നേക്കുന്ന കോച്ചാണ്. അപ്പം അത് അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു.
യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള ഒരു മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഭക്ഷണക്രമങ്ങൾ നമ്മൾ ഒത്തിരി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറയുമോ?
ഫുഡ് പ്ലാൻ ചെയ്ത് തന്നിരിക്കുന്ന കോച്ചാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഓട്സ് ആണ്. പിന്നെ ലഞ്ച് കഴിക്കുന്നത് ട്രെയിനിങ് ഉള്ള ദിവസം മാത്രമേ റൈസ് ഉള്ളൂ. റൈസ് കഴിക്കുന്നത് വൈറ്റ് റൈസ്, അതായത് ബസ്മതി റൈസ് ആണ്. പിന്നെ ചിക്കൻ ബ്രസ്റ്റും വെജീസും. അത് റൈസിനും വെജീസിനും ചിക്കൻ ബ്രസ്റ്റിനും എല്ലാം ക്വാണ്ടിറ്റി ഉണ്ട്. അതെല്ലാം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ മെഷർ ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത്. പിന്നെ സ്നാക്കായിട്ട് ഇടയ്ക്കുള്ളത് ആപ്പിളും 2 ബോയിൽഡ് എഗ്ഗും പിന്നെ പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ട്. ഡെയിലി 2 സ്കൂൾസ്, അതാണ് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കുന്നത്. പിന്നെ ഡിന്നർ എന്ന് പറയുന്നത് മീറ്റ്, അതായത് റം സ്റ്റീക്ക് ഫാറ്റ് ഇല്ലാതെ കട്ട് ചെയ്ത് നമ്മുടെ സ്റ്റേക്ക് ആയിട്ട് കഴിക്കും. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും. ഈ സ്റ്റേക്കിനും സ്വീറ്റ് പൊട്ടറ്റോയ്ക്കും മെഷർമെന്റ് ഉണ്ട്. അതിന്റെ കൂടെ ഗ്രീനീസ് കഴിക്കുന്നുണ്ട്. പിന്നെ സാലഡും. എന്ത്
ഈ
എന്താ എന്ത് ഫുഡ് ആണെന്നുണ്ടെങ്കിലും അത് മെഷർ ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ 100 ഗ്രാം, 50 ഗ്രാം, അങ്ങനെ എല്ലാം. ഈവൻ സാലഡ് ഡ്രസ്സിംഗ് പോലും മെഷർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്.
ഓക്കെ, വിനീതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വിനീത ഇത്രയും നേരം സംസാരിച്ചത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ശരാശരി ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി ഫാമിലിയുടെ ഒരു പ്രതീകമാണ് വിനീത എന്ന് പറയുന്നത്. ആരോഗ്യ പ്രവർത്തകയാണ്, 2 കുട്ടികളുടെ അമ്മ കൂടിയാണ്. ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുന്നു, അതുകൂടി ഒന്നൊന്ന് പറയുമോ?
സമയം എങ്ങനെ കണ്ടെത്തുന്നു? ഞാൻ ഇപ്പൊ ഈ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ കുറച്ച് നാൾ എടുത്തു മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാനായിട്ട്. അത് പ്രതീക്ഷിച്ച പോലെ എളുപ്പമല്ലായിരുന്നു. ഞാൻ കോമ്പറ്റീഷൻ പോകണമെന്ന് ട്രെയിനറോട് പറഞ്ഞപ്പോൾ ട്രെയിനർ എന്നോട് പറഞ്ഞത് നന്നായിട്ട് ആലോചിച്ച് ചെയ്താൽ മതി, കാരണം ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി പറഞ്ഞത് സത്യമായിരുന്നു എന്നുള്ളത്. അറ്റ് സം സ്റ്റേജ് എനിക്ക് തോന്നി ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന്. ബട്ട് എന്റെ ഹസ്ബൻഡ് ആണ് എന്നെ അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത്. പിന്നെ കോച്ച് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ആഴ്ചയിൽ 4 ദിവസം എന്തായാലും ട്രെയിനിങ് മുടക്കാതെ ചെയ്തിരിക്കും. ആരെ 2 അപ്പർ ബോഡി, 2 ലോവർ ബോഡി. അതിപ്പോ ഈവനിങ് ഷിഫ്റ്റ് ഉള്ള ദിവസമാണെങ്കിൽ മോർണിംഗിൽ പോവും. മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഈവനിങ്ങിൽ പോവും. ഒരു 2 അവേഴ്സ് അത് ചെയ്തിരിക്കും. അതുമായിട്ട് അഡ്ജസ്റ്റ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എന്റെ ഡേയ്സ്. അപ്പം അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ
ഈവൻ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ചു നേരം ഉറങ്ങിയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും.
ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഇപ്പോൾ 2 വർഷത്തിലേറെയായി ഈ ഒരു റുട്ടീൻ ഫോളോ
അതെ
ചെയ്യുന്നുണ്ടല്ലോ.
അതെ അതെ ഇപ്പം ഞാൻ അതുമായിട്ട് യൂസ്ഡ് ആയി. ആദ്യം തുടങ്ങിയപ്പോൾ കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പം രാവിലെ 6:30 7 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും, പിള്ളേരെ സ്കൂളിൽ വിടും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ വാക്കിങ്ങിന് പോവും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജിമ്മിൽ പോവും. തിരിച്ചു വന്നിട്ട് റെഡിയായി ഡ്യൂട്ടിക്ക് പോവും. ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം നമ്മൾ മീൽ പ്രെപ്പ് എന്ന് കേട്ടിട്ടില്ല, അതുപോലെ ഓഫ് ഉള്ള ദിവസം റെസ്റ്റ് ഓഫ് ദ വീക്കിലേക്കുള്ള ഫുഡ് ഞാൻ കുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടിയിട്ട്. അപ്പം അത് കുറച്ചും കൂടി ടൈം എനിക്ക് സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതെ, ഈ ബോഡി ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് പൊതുവെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മസിൽസ്, ഉരുണ്ട മസിലുകൾ, ഇതൊക്കെയാണല്ലോ ഈ പുരുഷന്മാരെ
അതെ
പോലെയുള്ള ഇത്. അപ്പൊ ഈ
അതെ
മസ്കുലർ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെ അതിനോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് വിനീതയുടെ?
അങ്ങനെ നമ്മളിപ്പം ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ആണുങ്ങളുടെ പോലെ അത്രയും മസിൽ ഒന്ന് ഉരുട്ടി വെക്കാനൊന്നും പറ്റത്തൊന്നും ഉണ്ടാവില്ല, അതായത് നാച്ചുറലി ചെയ്യുമ്പോൾ. പിന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്നവർക്ക് കുറച്ചും കൂടി മസ്കുലർ ആവാൻ പറ്റും. അല്ലാതെ ഇപ്പം ഒരു പ്രത്യേകിച്ച് അങ്ങനെ അഡീഷണൽ ആയിട്ടൊന്നും എടുക്കാതെ ജിമ്മിൽ പോയി സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്ക് വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ കണക്ക് മസിൽസ് ഉണ്ടാവില്ല, ബട്ട് അവരുടെ ബോഡി ഡിഫൈൻഡ് ആയിരിക്കും. അതായത് ഓരോ ഓരോ ബോഡിയുടെ ഓരോ പാർട്ടും നമുക്ക് നല്ല ഷേപ്പിൽ ഉണ്ടാവും. പിന്നെ പിന്നെ ഞാൻ അതിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും, അതെല്ലാം സെപ്പറേറ്റഡ് ആയിരിക്കും. അതായത് നമുക്കിപ്പം ബൈസെപ്സ് ട്രൈസെപ്സ് അങ്ങനെ ഓരോ ബോഡി പാർട്സ് നമുക്ക് ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. അല്ലാതെ ആണുങ്ങളുടെ കണക്ക് അത് ഉരുണ്ടിരിക്കത്തില്ല, അങ്ങനെയാണ്. പിന്നെ പെണ്ണുങ്ങൾക്ക് കൂടുതലും ഗ്ലൂട്സ്, അതായത് അവരുടെ ബട്ടക്സ് ആണ് കൂടുതലും ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പം, അതായത് നമ്മുടെ ലെഗിനുള്ള എക്സസൈസുകളൊക്കെ ചെയ്യുമ്പം കാലൊക്കെ നല്ല ഷേപ്പിന് ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ബോഡി സ്ട്രോങ് ആവും. ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് മസ്കുലർ ഡെവലപ്മെന്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും. കോൺഫിഡൻസ് കൂടും, എനർജറ്റിക് ആയിരിക്കും. പിന്നെ എപ്പോഴും നമുക്ക് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൂഡായിരിക്കും.
ഓക്കെ.
അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഈ ഒരു കോമ്പറ്റീഷൻ എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, കുടുംബത്തിന്റെ കാര്യം നോക്കുന്നു, ഇതൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ചൊരു വിഷമമുള്ള ഒരു കാര്യമാണല്ലോ. അപ്പൊ ഈ കോമ്പറ്റീഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള ഒരു നേട്ടം എന്താണ്?
കോമ്പറ്റീഷൻ എനിക്ക് നല്ലൊരു ബോഡി ഉണ്ടായി. ഞാനിപ്പോ പ്രൗഡാണ് എൻ്റെ എൻ്റെ ബോഡിയില്. ഞാൻ ഇപ്പം ജിമ്മിൽ പോയി ട്രെയിൻ ചെയ്ത് എൻ്റെ ബോഡി സ്ട്രോങ് ആക്കിയത് കൊണ്ട് എനിക്ക് എന്താ പറയുന്നേ, ഞാൻ ഇപ്പൊ ടയേർഡായിട്ടിരിക്കുമല്ല എല്ലാ സമയത്തും. പിന്നെ ഇപ്പം വർക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി, പിന്നെ ഹാപ്പിയാണ് എപ്പോഴും.
വിനീത തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, ഇവിടെയുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണമെന്ന് പറഞ്ഞല്ലോ. സത്യത്തിലെ എല്ലാ
അതെ
സ്ത്രീകൾക്കും
അതെ
ജിമ്മിൽ പോകാൻ പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുടെ ഒരു. എന്താണ് വിനീതയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്?
ഞാൻ എന്നോട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അനുസരിച്ച് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ സ്ത്രീകൾ പൊതുവെ കുടുംബം, കുട്ടികള്, ഭർത്താവ്, അങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റിക്കുക. അതാണ് ബേസിക്കലി നമ്മുടെ അവിടെ എല്ലാവരുടെയും പ്രയോറിറ്റി. അപ്പം നമ്മൾ നമ്മളെയും കൂടി നമ്മുടെ പ്രയോറിറ്റി ആക്കി വെക്കുകയെന്നേ ഞാൻ പറയുള്ളൂ. അതായത് നമ്മൾ നമുക്കും കൂടി ഒരു പരിഗണന കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ അരമണിക്കൂർ ചെലവഴിക്കുക. നമ്മൾ ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ അരമണിക്കൂർ നടക്കാൻ പോവുക. അത് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ വേറെ ആയിരിക്കും. ആ അരമണിക്കൂർ നമുക്ക് എന്താണ്, 24 മണിക്കൂറിൽ ആ അരമണിക്കൂർ നമുക്ക് എങ്ങനെ പോയാലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മളും ഒരു പ്രയോറിറ്റി ആണ് നമ്മുടെ ലൈഫിൽ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഒരു അഡ്വൈസ്. കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് അവർക്ക് സമയം കിട്ടുന്നില്ല എന്നാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അവരെ പോലെ ഒരാളാണ്. അപ്പം എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും, ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാൻ. അല്ലാതെ എല്ലാവരും ജിമ്മിൽ പോയി ഇങ്ങനെ ബോഡി ബിൽഡിംഗ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ പോകാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ബേസിക്കലി 40 വയസ്സ് കഴിയുമ്പോൾ മസിൽ ലോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് അവർ വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ലിഫ്റ്റിംഗ് അങ്ങനെ എന്തെങ്കിലും, എല്ലാവരും പോയി 100 കിലോ പൊക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്നത് വഴി ആ മസിൽ കുറച്ചും കൂടി സ്ട്രെങ്തൻ ആവുകയും അപ്പം നമ്മുടെ ഏജിങ് കുറച്ചും കൂടി കുറയ്ക്കാൻ പറ്റും. അതായത് ഏജിങ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി ഒരു 40 വയസ്സാകുമ്പോഴത്തേന് എല്ലാവർക്കും നടുവേദന, മുതുവേദന, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ്സ് ആണ്, കാലിന് വേദന. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അതിന്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് നോക്കും, സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പം ഞാൻ എന്നെ എന്നെ കൊണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നടക്കാൻ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ജിമ്മിൽ പോകണമെന്നില്ല. ഞാനിപ്പോ 4 ദിവസമേ പോകുന്നുള്ളൂ. ഒരു 3 ദിവസം പോയി അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്റെ ബോഡിയിൽ മാറ്റം ഉണ്ടായത് ഞാൻ എത്ര കൃത്യമായി ഇത് ചെയ്തത് കൊണ്ടാണ്. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനത് ഫോളോ ചെയ്തു. അപ്പോഴാണ് എനിക്ക്, അല്ലാതെ നമുക്ക് ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവില്ല. ഇറ്റ്സ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ പേഷ്യന്റ് ആയിരിക്കണം, അതായത് ക്ഷമയുണ്ടായിരിക്കണം. അത് പക്ഷേ നടക്കും, അത് ഉറപ്പാണ്.
ഓക്കെ,
അത്
വിനീത
ഞാൻ
ഭയങ്കര
തെളിവാണ്.
വിനീത ഭയങ്കര കോൺഫിഡന്റ് ആണ്. വിനീത, ഈ നേട്ടവും പരിശ്രമങ്ങളും ഒക്കെ ഒട്ടേറെ മലയാളി വനിതകൾക്ക് പ്രചോദനമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന്.
താങ്ക് യു വെരി മച്ച് എന്നെ വിളിച്ചതിന്, എന്നോട് എനിക്ക് സംസാരിക്കുന്ന ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.
പ്രിയ ശ്രോതാക്കളെ, വിക്ടോറിയയിൽ നടന്ന ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയ മലയാളിയായ വിനീത സുജീഷ് തന്റെ നേട്ടത്തെപ്പറ്റിയും സ്ത്രീകൾ ശരീരത്തിന്റെ ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും സംസാരിക്കുന്നതാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. SBS മലയാളത്തിൽ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഞാൻ ജോജോ ജോസഫ്.